2020 സെപ്റ്റംബർ 5 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മിഴിയോരം പങ്ക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. പറക്കുന്ന സൌന്ദര്യങ്ങൾ പക്ഷികൾ മനുഷ്യന്റെ ഭാവനയെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ടു എ സ്കൈലാർക്ക് എന്ന കവിതയിൽ ഷെല്ലി ബ്ലൈറ്റ് സ്പിരിറ്റ് എന്നാണ് പക്ഷിയെ വിളിക്കുന്നത്. സ്വർഗത്തിൽ നിന്നോ അതിന് അടുത്തുനിന്നോ വരുന്നവൾ പി രാമചന്ദ്രനാവട്ടെ, ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതിയെന്ന് പാടുന്നു. ഓട്ടുവാനിൽ പറന്നുകളിക്കുന്ന പക്ഷികളെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായാണ് മനുഷ്യർ കാണുന്നത്. കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഉള്ളൂർ കവിതയിലൂടെ പക്ഷികളെക്കുറിച്ച് പാടിത്തുടങ്ങുന്ന കുട്ടി മരിക്കുവോളവും തന്റെ ജീവിതത്തിലെ ഒരുപാട് സുന്ദര നിമിഷങ്ങളിൽ പക്ഷികളെക്കുറിച്ച് പാടുകയും പറയുകയും പക്ഷിയായി പറക്കാൻ കൊതിക്കുകയുമൊക്കെ ചെയ്യുന്നു. ഒരിക്കൽ കിണറിന്റെ ഭിത്തിയിൽ പൊന്മാൻ മുട്ടയിട്ട് വിരിയിച്ച ഒരു കുഞ്ഞ് കിണറ്റിൽ വീണു. അതിനെ ഞങ്ങൾ കുട്ടികൾ ഏറെ സാഹസികമായി രക്ഷിച്ച് അതിന്റെ അമ്മയ്ക്ക് തിരികെ നൽകി. മറ്റൊരിക്കൽ കാക്ക തന്റെ കുഞ്ഞല്ലെന്ന് തിരിച്ചറിഞ്ഞ് ഒരു പുള്ളിക്കുയിൽ കുഞ്ഞിനെ കൊത്തിപ്പറിക്കുന്നത് കണ്ട് ഞങ്ങൾ കാക്കകളെ ഓടിച്ചുവിട്ട് കുയിൽ കുഞ്ഞിനെ രക്ഷിച്ചു. അതിനെ പറക്കുമുറ്റാറാകുന്നതുവരെ കൂട്ടിലിട്ട് വളർത്തി. എന്തൊരു വിശപ്പായിരുന്നു അതിന്! പ്രാണിയെയും ഈയലിനെയും ഒക്കെ പിടിച്ചുകൊടുത്ത് അതിനെ വളർത്തിയെടുത്തത് ഏറെ പാടുപെട്ടാണ്. മറ്റൊരിക്കൽ ഒരു കൃഷ്ണപരുന്ത് ചിറകിന് പരിക്കേറ്റ് വീട്ടുമുറ്റത്ത് വീണു. മുറിവ് കരിയുന്നതുവരെ അതിനെ പട്ടിയുടെ ഒഴിഞ്ഞ കൂട്ടിലിട്ട് പരിപാലിച്ചു. പറന്നുപോയ ആ പരുന്ത് പിന്നീട് 4-5 വർഷം നന്ദി സൂചകമായി മുറ്റത്തെത്തിയിരുന്നു. കൃഷ്ണപരുന്ത് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കണ്ണുകളിൽ എന്തൊരു സ്നേഹഭാവം! സന്ദേശകാവ്യങ്ങളിൽ മയിലിനെയും ഹംസത്തെയുമൊക്കെ കവികൾ സന്ദേശവാഹകരാക്കുന്നു. രവിവർമ്മയുടെ ഹംസ ദമയന്തി ചിത്രം മുതൽ ചിത്രകാരന്മാർ എത്രയോ പക്ഷികളെ വരകളിലൂടെ ശാശ്വതീകരിച്ചിരിക്കുന്നു. എഴുത്തച്ഛൻ എന്തിനാണാവോ തന്റെ കവിതകളൊക്കെ ശാരിക പൈതലിനെക്കൊണ്ട് ചൊല്ലിച്ചത്? വ്യാസനാകട്ടെ തത്തയോടുള്ള സ്നേഹത്തിലൂടെ ശുഗൻ എന്ന പുത്രന് ജന്മം നൽകി. ജടായു സമ്പാദി തുടങ്ങിയ പക്ഷികൾ രാമായണത്തിൽ നന്മ നിറഞ്ഞ മനുഷ്യരോളം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ്. വില്ലന്മാരുടെ വൃത്തികെട്ട നോട്ടത്തെ കഴുകൻ കണ്ണുകൊണ്ടുള്ള നോട്ടമെന്ന് മലയാളത്തിൽ നാം പറയാറുണ്ടെങ്കിലും ഈഗിൾ എന്ന പക്ഷി ഏറ്റവും അധികം അവധാനതയോടെ തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന മാതൃത്വ പ്രതീകമായിട്ടാണ് ആംഗലേയത്തിൽ കണക്കാക്കപ്പെടുന്നത്. കുയിൽ മലയാളത്തിൽ ഒട്ടേറെ കവികളെ പാടിച്ചിട്ടുള്ള പക്ഷിയാണ്. ഉറക്കുപാട്ടിൽ പൂന്തേൻ കുഴമ്പായി കുഞ്ഞിന്റെ കർണയുഗ്മം നിറയ്ക്കുന്ന വള്ളത്തോളിനെ കാണാം. വള്ളിക്കുടിലിനുള്ളിലിരിക്കുന്ന പുള്ളിക്കുയിലാണ് ONV പാട്ടുകാരനാക്കിയത്. പച്ചപ്പനന്തത്തെയാണ് പൊൻകുന്നം ദാമോദരനെ പാടിപ്പിച്ചത്. എത്ര പാടിയാലും തീരാത്ത പക്ഷികവിതകളും പാട്ടുകളും കാണുമ്പോൾ ഒന്ന് തീർച്ചപ്പെടുത്താം, മനുഷ്യന് പക്ഷികളോട് തങ്ങളെ സ്വർഗത്തോടടുപ്പിക്കുന്ന കൂട്ടുകാരെന്ന ഭാവമാണ് ഉള്ളത്. ഓണവും വിഷുവുമൊക്കെ വന്നെന്ന് ആദ്യം നമ്മെ അറിയിച്ചിരുന്നത് ഓണപ്പക്ഷിയും വിഷുപക്ഷിയുമാണ്. നത്ത് പുള്ള തുടങ്ങിയ ചില പക്ഷികളെ ദുർനിമിത്തമായി കാണാറുണ്ടെങ്കിലും പൊതുവെ പക്ഷികളുടെ പാട്ടും പറക്കലുമെല്ലാം മനുഷ്യന് ഒരു സ്വപ്നലോകം തന്നെ. എന്നാൽ ഏതാണ്ട് 21% പക്ഷികളും വംശനാശത്തിന്റെ വക്കീലാണെന്ന് പറയുന്നു. ഇതുമൂലം പരാഗണം, പക്ഷികളിലൂടെയുള്ള വിത്തുവിതരണം തുടങ്ങി സാധാരണ ജൈവ പ്രക്രിയകളൊക്കെ തകിടം മറിഞ്ഞേക്കും. കുഞ്ഞാറ്റക്കുരുവികൾ മുതൽ ഇരപിടിയൻ പക്ഷികൾ വരെ നമ്മുടെ കൃഷിയിടങ്ങളിലെ പ്രാണികളെയും ജീവികളെയുമൊക്കെ പിടിച്ചു തിന്നുകൊണ്ട് ജൈവചക്രത്തെ തിരിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. രാസവസ്തു പ്രയോഗവും വേട്ടയും മൂലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പക്ഷികൾ എത്ര! ജീവവ്യവസ്ഥ തകിടം മറിഞ്ഞ് പക്ഷികൾ ഇല്ലാതാകുമ്പോൾ കൃഷി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാകുന്നു. വേണ്ടത്ര വിളവ് കിട്ടാതെ കർഷകർ കഷ്ടത്തിലാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം കുറച്ചുകൊണ്ടുവരാനായി ഗ്രീൻ GDPയെക്കുറിച്ച് ഇന്ന് നാം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. GDP കൂട്ടുന്നതിനായി പരിസ്ഥിതിയെ ബലികഴിച്ചുകൊണ്ടുള്ള വികസനത്തിന് എത്ര വില നാം കൊടുക്കേണ്ടിവരും എന്നുകൂടി കണക്കുകൂട്ടി വേണം മൊത്തം GDP കണക്കാക്കേണ്ടത്. കാർബൺ പ്രസരണം കുറച്ചുകൊണ്ടുവരാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് ശാസ്ത്രീയമായി പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിലും ഗ്രീൻ GDP എന്ന വാക്ക് ആവശ്യത്തിന് കേട്ടുതുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. കൃഷിയിടങ്ങളിൽ മണ്ണിനെ നോവിക്കാതെ വിളകൾ കൃഷി ചെയ്തെടുക്കണം. നമ്മുടെ സ്വപ്നങ്ങളെയും പ്രജ്ഞയെയുമൊക്കെ ഇത്രയേറെ പ്രചോദിപ്പിക്കുന്ന നാട്ടുപക്ഷികളും കാട്ടുകിളികളും എന്നേക്കുമായി പറന്നകലാതെ നോക്കിയാൽ മാത്രമേ യഥാർത്ഥ വികസനം അഥവാ ഗ്രീൻ GDPയിലേക്ക് മുന്നേറാൻ നമുക്കാവുകയുള്ളൂ. നാളെ വ്യാസനും എഴുത്തച്ഛനുമൊക്കെ പ്രചോദനമേകാൻ ശാരിക പൈതലും വള്ളത്തോളിനെയും ONVയെയും പ്രചോദിപ്പിക്കാൻ കുയിലും റൈറ്റ് സഹോദരന്മാരെ പറക്കാൻ പ്രചോദിപ്പിച്ച ബസാഡ് പക്ഷികളുമൊന്നുമില്ലെങ്കിൽ മനുഷ്യന്റെ ഭാവനയ്ക്ക് എവിടെ സ്ഥാനം? സ്വപ്നങ്ങളില്ലാതെ എന്ത് ബുദ്ധിവികാസം? എന്ത് സൌഖ്യം? എവിടെ സ്വാസ്ഥ്യം? മനുഷ്യനെ സ്വർഗത്തോട് അടുപ്പിക്കുന്ന പക്ഷികളും പരിസ്ഥിതിയുമൊക്കെ സൌന്ദര്യാരാധകരുടെ ചിന്തകളിലെ അധികപ്പറ്റുകളെന്ന് ധരിച്ചാൽ തെറ്റി. അവ ജീവചോദനകൾ തന്നെ.